اللهم اهدني وسددني رواه مسلم. وفي رواية اللهم إني أسألك الهدى والسداد.
اللهم اهدني وسددني ആകെ മൂന്ന് വാക്കാണതിലുള്ളത്. അള്ളാഹുമ്മ ഹദിനി വസദ്ദിദ്നി. മറ്റു ചില റിവായത്തുകളിൽ ഇവിടെ വന്നതുപോലെ അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വസദാദ്, രണ്ടും പറയാം. അള്ളാഹുമ്മ ഇഹ്ദിനി, അള്ളാഹുവേ നീ എന്നെ ഹിദായത്തിലാക്കണമേ. എന്താണ് ഹുദ എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ അള്ളാഹുമ്മ ഹദിനി എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറയാത്തതാണ് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവേ എനിക്ക് സത്യം എന്താണ് എന്ന് അറിയിച്ചു നൽകണം, എനിക്ക് അറിവ് വേണം, സത്യം മനസ്സിലാക്കാനുള്ള അറിവ് വേണം. രണ്ട്, അത് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് വേണം. മൂന്ന്, ആ പ്രവർത്തനത്തിൽ അള്ളാഹുവെ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണം, ആ ഖൈറിലായിക്കൊണ്ട് തന്നെ ഞാൻ നിലനിൽക്കണം, മരിക്കുമ്പോൾ അതിൽ തന്നെ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞതുപോലെ ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, പ്രവർത്തനങ്ങൾ പരിഗണിക്കപ്പെടുക അതിന്റെ അവസാനത്തെ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ്. അവസാന അയാൾ എന്താണോ ചെയ്തത് അതാണ്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അല്ലെ. അപ്പൊ തിന്മകൾ കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന ആളുകൾ അലിമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ, അദ്ദേഹം ഈ ഹദീസ് വിശദീകരിക്കാൻ അദ്ദേഹം പറഞ്ഞു, ഒരാൾ ദുനിയാവിൽ അയാളുടെ ഏറ്റവും വലിയ ഹം, ഏറ്റവും വലിയ അയാളുടെ ശ്രദ്ധ ഏത് കാര്യത്തിലാണോ അതായിരിക്കും അയാൾ, അതായിരിക്കും അയാൾ അയാളുടെ അവസാന സമയത്ത് പറയാം. എന്നിട്ട് അദ്ദേഹം കുറെ സംഭവങ്ങൾ എടുത്തെടുത്തിട്ടുണ്ട്. ഒരാൾ ചെസ് കളിക്കാരനായിരുന്നു, മരിക്കുന്ന സമയത്ത് അയാൾ ചെക്ക് എന്ന് ചെസ്സിൽ പറയുള്ളൂ, ചെക്ക് എന്ന വാക്കാണ് അയാൾ ആവർത്തിച്ചു കൊണ്ടിരുന്നത്. വേറൊരാള് കച്ചവടക്കാരനായിരുന്നു, അയാൾ ദുനിയാവ് അയാൾ ആരംഭിച്ച മുതൽ മരിക്കുന്നവരെ അല്ലെ അയാൾ ഇതിന് ഇത്ര വില പറഞ്ഞിട്ടാണ്, ഇത് വില പറഞ്ഞിട്ടാണ്, മരിക്കുന്ന സമയത്ത് അയാൾ അതാണ് പറയുന്നത്, ഈ വസ്ത്രത്തിന് വില കുറവാണ്, ഡ്രസ്സിന് വില കുറവാണ്. ദുനിയാവിൽ അയാൾ അയാളെ നാവുകൊണ്ട് ആകെ കാര്യമായി പറഞ്ഞതാണ്, നീ എന്താണോ നിന്റെ നാവിലും നിന്റെ ഹൃദയത്തിലും നിറച്ചു വെച്ചിട്ടുള്ളത് അതാണ് മരിക്കുമ്പോൾ വരാ. മാത്രമല്ല ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, സഹോദരങ്ങളെ, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംശയമുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരിക്കലും നാം ചെവി കൊടുക്കരുത്. പല ആൾക്കാരും എത്ര പറഞ്ഞാലും ശ്രദ്ധിക്കുന്നില്ല. ദീനുമായി ബന്ധപ്പെട്ട് സംശയം, ഈ ഫേസ്ബുക്കിലാണെങ്കിലും മറ്റ് നിരീശ്വരവാദികൾ, അതുപോലെ തന്നെ ഇസ്ലാമിൽ സംശയം ഉണ്ടാക്കുന്ന ആൾക്കാർ ഇന്ന് അറിഞ്ഞു നിൽക്കുകയാണ് ഫേസ്ബുക്കും മറ്റു കാര്യങ്ങളൊക്കെ. അത്തരം കാര്യങ്ങൾ കേൾക്കുന്നത് വളരെ ശ്രദ്ധിച്ചുകൊണം കേൾക്കാൻ പാടില്ല. കാരണം ശുബ്ഹത്തുകൾ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ, അതിനുണ്ടാകുന്ന സംശയങ്ങൾ, അത് ചിലപ്പോൾ കൽബിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും കിടക്കും, മരിക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് വരും. പല ആളുകളും അങ്ങനെ പരാജയപ്പെട്ടിട്ടുണ്ട്. ശുബ്ഹത്തുകൾ കേട്ട് കേട്ടിട്ട് സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കേൾക്കുക, അത് വായിക്കുക, അതിങ്ങനെ അങ്ങനെ കേട്ട് കേട്ട് ചില ആളുകൾ മരണത്തിന്റെ സന്ദർഭത്തിൽ അവർക്ക് ഈ ശുബ്ഹത്ത് ആ സന്ദർഭത്തിൽ അവർ ഓർക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഹിദായത്തിന് അപകടത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. മിക്ക ആളുകളും അവർക്ക് ഹിദായത്ത് നഷ്ടപ്പെടാനുള്ള കാരണം അവരവന്റെ ഹിദായത്തിന് അവൻ വില കൊടുക്കുന്നില്ല. ആരെന്ത് പറഞ്ഞാലും കേട്ടു കൊടുക്കുക, ആരുടെയും സംസാരം കേൾക്കുക, ഒരു ശ്രദ്ധയില്ലാതിരിക്കുക അല്ലെ. നമ്മളുടെ കയ്യിൽ ഒരു 100 പവൻ സ്വർണം ഉണ്ട് എന്നിരിക്കുക, വീട്ടിലേക്ക് ഒരു ദിവസം ഒരാൾ കയറി വന്നു, എന്നിട്ട് പറയണം, എനിക്കൊരു ബിസിനസ് ഉണ്ട്, അത് ദിവസം നിങ്ങൾ 100 രൂപ തന്നാൽ 1000 രൂപ ലാഭം കിട്ടും, എത്ര വലിയ ബിസിനസ്സാണ് എന്ന് ഒരാൾ കയറി വന്നിട്ട് വീട്ടിലിങ്ങനെ പറയും, എനിക്കൊരു ഒരാൾ പരിചയമൊന്നുമില്ല, അയാൾ എന്തായാലും അവസ്ഥ ഒന്നും അറിയില്ല, നല്ല ലാഭമുള്ള കാര്യമാണ് അയാൾ പറയുന്നത്, അപ്പൊ തന്നെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഈ 100 പവൻ അയാൾക്ക് കൊടുക്കും, അയാളോട് പറയോ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ അടുത്തുണ്ട്, ആ 100 പവനേക്കാൾ അല്ല ഭൂമി മുഴുവൻ സ്വർണ്ണാക്കിയാലും ആകാശം ഭൂമി ഒന്നാകെ സ്വർണ്ണാക്കിയാൽ പോലും ഇസ്ലാം എന്ന ഞാമത്തിന് പകരാവില്ല, സുന്നത്തിൽ ഒരുമിച്ച് നിൽക്കാൻ പറ്റിയെന്ന ഞാമത്തിന് പകരാവില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ഇതൊക്കെ കേൾക്കുക? ആളുകൾ വളരെ വലിയ ജുറാത്താണ് ഹിദായത്തുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നത്. ഈ അടുത്ത് ചില ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ചില ആളുകൾ അവരുടെ ടെലിവിഷനിലും മറ്റും വന്നിട്ട് പലതും സംസാരിച്ചു. സലഫികളാണ് എന്ന് പറയുന്ന ആളുകൾ പോലും ഇത് കേൾക്കണം, ഇങ്ങനെ കേൾക്കണം, എന്താ പറയുന്നത് അറിയാമോ? അതിൽ ഒരാളെ ഞാൻ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ഇപ്പൊ പറഞ്ഞ സംശയം അതിന്റെ മറുപടി എന്താണ്? അവനറിയില്ല, അവനതിന്റെ മറുപടി അറിയില്ല. വളരെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ സംശയമാണ്, അവന് ചോദിച്ചപ്പോ അറിയില്ല. അപ്പൊ നിന്ന് കേൾക്കണം, എങ്ങനെയാണ് അവന് ധൈര്യം കിട്ടുന്നത്? ഈ ദ്വാ ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അയാൾ അവന്റെ ഹിദായത്തെ സംരക്ഷിക്കാൻ ഏറ്റവും നന്നായി ശ്രദ്ധിക്കണം. ഒരു ഉമ്മ അതിന്റെ കുട്ടിയെ സംരക്ഷിക്കുന്നതിനേക്കാൾ സൂക്ഷ്മമായി നമ്മൾ നമ്മുടെ ഹിദായത്തെ സംരക്ഷിക്കണം. അതിന് അപകടമുണ്ടാക്കുന്ന ഒരു വാക്കോ ഒരു ചിന്തയോ നമ്മുടെ മനസ്സിൽ നമ്മൾ സ്ഥാനം കൊടുക്കരുത്. എബ്സലാസം ഏറ്റവും ഇൻഷാള്ള ദ്വാ നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് സഹോദര, എല്ലായിടത്തും പോയി കേൾക്കാൻ നിൽക്കരുത്, എന്തു കേൾക്കരുത്. നിന്റെ ഹിദായത്ത് നിന്റെ കയ്യിലല്ല. ഈ ദ്വാ ആകട്ടെ നീ അധികരിപ്പിക്കുകയും വേണം. അള്ളാഹുമ്മ ഹദിനി, അള്ളാഹു നീ എന്നെ ഹിദായത്തിലാക്കണം. വസദ്ദിദിനി, അള്ളാഹു നീ എന്നെ ആ ഹിദായത്തിൽ, വസദ്ദിദിനി നീ എന്നെ ഏറ്റവും ശരിയിലേക്ക് എത്തിക്കണം. സദാദ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഏറ്റവും ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം, ഈ ദുആ പഠിപ്പിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വദ്കുർ ബിൽ ഹുദാ ഹിദായതക ബിത്തരീഖ്. നീ അള്ളാഹുവിനോട് ഹുദ ചോദിക്കുമ്പോൾ, വഴിയിൽ, ഒരു വഴിയിൽ നീ പ്രവേശിക്കുമ്പോൾ ആ വഴിയെക്കുറിച്ച് നീ എങ്ങനെ ചോദിച്ചറിയും, അതുപോലെ ആ കാര്യം നീ ഓർക്കണം. നമ്മളിപ്പോ ഇവിടുന്ന് യാത്ര പോവാണ്, നമുക്ക് ഒരു വഴി അറിയാത്ത ഒരാൾ, ഒരു സ്ഥലം, നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കാം. പോകുന്ന വഴിക്ക് രാത്രിയാണ്, ഒരാളും ചോദിക്കാനുണ്ടാവില്ല, ഒരാളും ചോദിക്കാനുണ്ടാവില്ല. ആ വഴി അറിഞ്ഞു തരുന്ന ഒരാളുണ്ട്, അയാൾ നിങ്ങൾക്ക് ആ വഴി പറഞ്ഞു തരുമ്പോ എത്ര ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കും? എത്ര തവണ നിങ്ങൾ ആവർത്തിപ്പിക്കും? അവിടുന്ന് ലെഫ്റ്റ്, അവിടുന്ന് റൈറ്റ് ഒക്കെ കൃത്യമായി ഓർക്കും, പറ്റുമെങ്കിൽ എഴുതി വെക്കും. എന്നിട്ട് തന്നെ അവിടെ മൂന്ന് കൂടിയ വഴിയുണ്ട് പറഞ്ഞാൽ, ഈ മൂന്ന് കൂടിയ വഴിയിൽ എവിടെയാണ്, എങ്ങനത്തെ സൈഡാണ്, എത്രാമത്തെ റൗണ്ട് പോയിട്ടാണ്, എത്ര കൃത്യമായി നീ ചോദിക്കും. റസൂള്ള പറയാണ്, നീ അതുപോലെ ഹിദായത്ത് ചോദിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഹിദായത്ത് ചോദിക്കുമ്പോൾ അതുപോലെ നീ ചോദിക്കണം. അള്ളാഹുവെ, നിന്റെ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി തെറ്റാതെ നീ എനിക്ക് പറഞ്ഞു തരണം, കൃത്യമായി, ഒരു വളവ് പോലും തെറ്റാൻ പാടില്ല. അതാണ് ചോദിക്കുന്നത്. ദുആയിൽ ഹിദായത്ത് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ദുആയിൽ ഹിദായത്ത് ചോദിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ള പറയാണ്, വദ്കുർ ബിസ്സദാദി തസ്ദീദക സഹം. സുബ്ഹാനല്ലാഹ്. വദ്കുർ ബിസ്സദാദ്, നീ ശരിയിൽ ഒക്കണമെന്ന് പറഞ്ഞില്ലേ, ശരിയിൽ തന്നെ പതിക്കണമെന്ന് പറഞ്ഞില്ലേ, അത് നീ ചോദിക്കുമ്പോൾ നീ ഓർക്കേണ്ടത് എന്താണ്? സദാദക ബിസ്സഹം, അമ്പെയ്യുമ്പോൾ എത്ര കൃത്യതയോടുകൂടി നീ നോക്കുമോ അതുപോലെയുള്ള കൃത്യത നീ ഉദ്ദേശിക്കണം. ഓരോ കാര്യങ്ങളും ഏറ്റവും കൃത്യമായിട്ട്, എങ്ങനെ അമ്പ് ചെയ്യ, അമ്പ് ചെയ്യുന്ന സന്ദർഭത്തിൽ, അമ്പ് ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ലെ, അവൻ അടുത്തോട്ടോ വലത്തോട്ടോ ഒന്നും നോക്കില്ല, കൃത്യമായ ആ പോയിന്റിലേക്ക് അവൻ നോക്കുള്ളൂ. അവന്റെ കൈ അവൻ കൃത്യമായി പിടിച്ചിട്ടുണ്ടാവും, ചലിപ്പിക്കൂല. എന്താണോ ആ കൃഷ്ണമണിന്റെ ഉള്ളിലേക്ക് കയറുന്ന രൂപത്തിൽ, അത്ര കൃത്യമാവാൻ അവൻ ശ്രദ്ധിക്കും. അതുപോലുള്ള സദാദ് നീ ചോദിക്കണം. എല്ലാ കാര്യത്തിലും ഏറ്റവും കൃത്യമായ സ്ഥലത്ത്, കൃത്യമായ പോയിന്റിൽ, അതാണ് അള്ളാഹു മഹദിനി വസദ്ദിദിനി. ഈ ദുആ പണ്ഡിതന്മാരിൽ പലരും വളരെ പ്രോത്സാഹിപ്പിച്ച ദുആ ആണ് അള്ളാഹു മഹദിനി വസദ്ദിദിനി. കാരണം ഒരാൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടു. ചെറിയ പ്രാർത്ഥനയാണ്, എത്ര തവണ പ്രാർത്ഥിക്കാൻ പറ്റും? അള്ളാഹു മഹദിനി വസദ്ദിദിനി, അല്ലെങ്കിൽ അള്ളാഹു മനസ്അലുക്കൽ ഹുദാ വസദാദ്, രണ്ടും ദുആ ചെയ്യാം. അള്ളാഹു എനിക്ക് ഹിദായത്ത് വേണം, അള്ളാഹു എനിക്ക് സദാദ് വേണം. നാ
اللهم إني اللهم أصلح لي ديني الذي هو عصمة أمري وأصلح لي دنياي التي فيها معاشي وأصلح لي آخرتي التي فيها معادي واجعل الحياة زيادة لي في كل خير واجعل الموت راحة لي من كل شر رواه مسلم.
أحسنتم. اللهم أصلح لي ديني അല്ലദീ ഹുവ ഇസ്മതു അംരി. കൂട്ടി വായിക്കുകയാണെങ്കിൽ, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അല്ലാഹുമ്മ, അല്ലാഹുവേ, അസ്ലിഹ് ലീ, നീ എനിക്ക് ശരിയാക്കി തരണമേ. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ ശരിയാക്കലാണ്. അള്ളാഹുമ അസ്ലിഹ്, അള്ളാഹുവെ നീ ശരിയാക്കണം ലീ, എനിക്ക് വേണ്ടി. എന്താണ് ശരിയാക്കേണ്ടത്? ദീനി, എന്റെ ദീൻ. നോക്കൂ നിങ്ങൾ, ആദ്യം ചോദിച്ചത് ദീനാണ്, പിന്നാണ് ദുനിയാവൊക്കെ ചോദിച്ചത്. ആദ്യം ദീനാണ് ചോദിച്ചത്, കാരണം ഒരാളെ ദീന് ശരിയായ ദുനിയാവ് ശരിയായി. അള്ളാഹു അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. എന്റെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലദീ ഹുവ ഇസ്മതു അംരി, അതാകുന്നു എന്റെ എല്ലാ കാര്യങ്ങളുടെയും സംരക്ഷ കവചം. അസ്മത്ത് എന്ന് പറഞ്ഞാൽ സംരക്ഷണം. എന്ത്, ഏത് കാര്യത്തിനുള്ള സംരക്ഷണം? അമ്മരി, എന്റെ കാര്യങ്ങൾക്കുള്ള. എന്റെ എല്ലാ കാര്യങ്ങളുടെയും സംരക്ഷണം ഏതിലാണ്? എന്റെ ദീൻ ശരിയാകുന്നതിലാണ്. ഒരാളുടെ ദീൻ ശരിയായാൽ അയാളുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കപ്പെട്ടു, അയാളുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കപ്പെട്ടു. ശരി, ദീൻ ശരിയാവുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ശരി, രണ്ട് കാര്യങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടലാണ്. അതാണ് ഇസ്ലാഹുദ്ദീൻ. ദീനിന്റെ സലാഹ് രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഒന്ന്, ഒന്നാമത്തെ കാര്യം, നിനക്ക് അള്ളാഹുവിന്റെ ദീനിൽ സംശയമുണ്ടാക്കുന്ന ശുബഹത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക, ബിദഅത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക. ബിദഅത്തിൽ പെടും ഏത്, ഒരു നിലക്ക് നോക്കിയാൽ ബിദഅത്തിൽ തന്നെ ശിർക്കും പെടും. ഇങ്ങനെയുള്ള എല്ലാ ശുബഹത്തുകളിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ പറ്റുക, അതാണ് ദീന് ശരിയാവുന്നതിന്റെ ഒന്നാമത്തെ അടയാളം. രണ്ട്, ഷഹവത്തുകളിൽ നിന്ന് രക്ഷപ്പെടുക. അള്ളാഹു ഹറാമാക്കിയ വൃത്തികേടുകൾ, വിചാരം, മോഷണം, മോശമായ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, വൃത്തികേടുകളുണ്ടോ, അതൊക്കെ. ഈ രണ്ട് കാര്യത്തിൽ നിന്ന് ഒരാൾ സുരക്ഷിതനായാൽ അയാളുടെ ദീന് ശരിയായി. ഒന്ന്, അയാൾക്ക് ദീനിൽ ഉറപ്പുണ്ട്, സംശയമില്ല. രണ്ട്, അയാൾക്ക് ദീനിൽ ഷഹവത്തുകൾ, അതുകൊണ്ടുള്ള പരീക്ഷണമില്ല. ഏറ്റവും കടുത്ത പരീക്ഷണം ശുബഹത്തുകൾ കൊണ്ടുള്ള പരീക്ഷണമാണ്, ബിദഅത്തുകൾ കൊണ്ടുള്ള പരീക്ഷണമാണ്. ഒരാൾ ബിദഅത്തുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുക എന്നത് എത്രയോ വലിയ ഹറാമുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നതിനേക്കാൾ ഗുരുതരമാണ് ബിദഅത്തിലേക്ക് വീണുപോവുക എന്നുള്ളത്. അല്ലെ? കാരണം അത് ബിദഅത്തിൽ ഒരാൾ വീണുപോയി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുകയില്ല, മിൻ സാഹിബി ബിദഅത്തിൻ, ഒരു ബിദഅത്തുകാരനിൽ നിന്ന്, ഹത്താ യദഅ ബിദഅതഹു, അവൻ അവന്റെ ബിദഅത്ത് ഒഴിവാക്കുന്നത് വരെ, ബിദഅത്ത് ഒഴിവാക്കുന്നത് വരെ അല്ലാഹു തൗബ സ്വീകരിക്കുകയില്ല. അപ്പോൾ അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ ശരിയാക്കാനാണ് നമ്മൾ ചോദിക്കുന്നത്. രണ്ട്, വഅസ്ലിഹ് ലി ദുനിയായല്ലതി ഫീഹാ മആഷി, അല്ലാഹുവേ ദീൻ ശരിയാക്കുന്നതോടൊപ്പം വഅസ്ലിഹ് ലി, എനിക്ക് വേണ്ടി ശരിയാക്കണം. ദുനിയായി, ദുനിയായി എന്ന് പറഞ്ഞാൽ എന്റെ ദുനിയാവ്, ദുനിയ അതിനോടൊപ്പം ലകിതാബി എന്നൊക്കെ പറയുമ്പോൾ ഒരു യാ വരലില്ലേ അവസാനത്തിൽ, ആ യാ ആണ് അവസാനത്തിൽ. ദുനിയായ എന്റെ ദുനിയാവ്, അള്ളാഹുവേ എന്റെ ദുനിയാവ് നീ ശരിയാക്കി തരണം. എന്താണ് ദുനിയാവ്? അല്ലതീ ഫീഹ മആഷി, അവിടെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അല്ലതീ ഫീഹ മആഷി, എന്റെ ജീവിതം നിലകൊള്ളുന്ന ദുനിയാവ് അള്ളാഹുവേ നീ എനിക്ക് ശരിയാക്കി തരണം. ദുനിയാവ് ശരിയാവുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും നാല് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അവന്റെ അത്യാവശ്യവും ആവശ്യവും അത് നിർവഹിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സമ്പത്ത് ഉണ്ടാവുക. കഫാഫ് എന്ന് അറബിയിൽ പറയാം, ആവശ്യത്തിന് ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസിൽ പറഞ്ഞതുപോലെ, അല്ലാഹുമ്മ റസുഖ് ആല മുഹമ്മദിൻ ഖൂത, അല്ലാഹുവേ മുഹമ്മദിന്റെ കുടുംബത്തിന് നീ റിസ്ക് നൽകേണ്ടത് എങ്ങനെയാണ്? കൂതൻ, അന്നന്ന് ആവശ്യമുള്ള ഭക്ഷണം. അപ്പോൾ ഇതിന് കഫാഫ്, കഫാഫ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മേലെയാണ്. കേവലം അന്നന്നത്തെ ഭക്ഷണമല്ല, മറിച്ച് അവന്റെ ആവശ്യങ്ങൾ. ആവശ്യം എന്ന് പറഞ്ഞാൽ പൊതുവെ ജനങ്ങൾ എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ, പൊതുവെ ജനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അത് നേടിയെടുക്കാൻ സാധിക്കലാണ് ആവശ്യം. അത്യാവശ്യം എന്ന് പറഞ്ഞാലോ, ജീവിക്കാൻ വളരെ പ്രയാസം അനുഭവിക്കപ്പെടുന്ന കാര്യങ്ങൾ, അത് നഷ്ടപ്പെടലാണ് അത്യാവശ്യം. ഉദാഹരണത്തിന് ഒരാൾക്ക് തലചായ്ക്ക ഒരു വീടുണ്ടാവുക എന്നുള്ളത് അയാളുടെ അത്യാവശ്യമാണ്, അയാളുടെ അത്യാവശ്യമാണ്. അയാൾക്ക് യാത്ര ചെയ്യാൻ ഒരു വാഹനം ഉണ്ടാവുക എന്നുള്ളതോ അതൊരു ആവശ്യമാണ്, പൊതുവെ ജനങ്ങൾ ചെയ്യുന്ന കാര്യം, അതാണ് ആവശ്യം. അതിന്റെ മേലെയാണ് അറബിയിൽ പറയും ഒന്ന് ദർവൂറ, ഒന്ന് അനിവാര്യത, നിർബന്ധമാണ്. രണ്ട് ഹാജ, ആവശ്യങ്ങൾ. മൂന്ന്, അയാൾക്ക് ദുനിയാവിലുണ്ടാകുന്ന എളുപ്പങ്ങൾ, നല്ല വണ്ടി, അതുപോലെ തന്നെ പിന്നെ നല്ല വസ്ത്രം, അതുപോലെ പിന്നെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ഭക്ഷണം വാങ്ങിക്കാനുള്ള പണം, ഇതൊക്കെ അയാൾക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റെ മേലേക്കാണ് ഇസ്റാഫ്. ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് അതിരുകവിയ കാര്യങ്ങളിൽ നിന്നാണ്. ശരി, അപ്പോൾ ദീൻ ദുനിയാവ് ശരിയാവുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, അയാൾക്ക് ആവശ്യമുള്ള കാര്യം കഫാഫ് ഉണ്ടാവുക. രണ്ട്, സമ്പാദ്യം ഹലാലാവുക, ഹറാമായ സമ്പാദ്യം ഇല്ലാതിരിക്കുക, സമ്പാദ്യം ഹലാലാവുക. അത് ദുനിയാവിൽ ഒരാൾക്ക് ദുനിയാവ് നന്നാവുന്നതിൻ്റെ ഭാഗമാണ്, ഒരാളുടെ സമ്പാദ്യം നന്നാവുക, ഹലാലായ സമ്പാദ്യമാവും. മൂന്ന്, അയാളുടെ സമ്പാദ്യങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നേറാൻ സഹായിക്കുന്നതായി മാറുക. ദുനിയാവ് നന്നാവുന്നതിലെ മൂന്നാമത്തെ കാര്യം. ചില ആൾക്കാർക്ക് സമ്പാദ്യം ഉണ്ടാവും, അതുകൊണ്ട് അവൻ എന്താ ചെയ്യാം, ഹറാമുകളിൽ മുന്നോട്ട്. ഉദാഹരണത്തിന് മൊബൈൽ, ഒരു വലിയ അനുഗ്രഹം. പല ആളുകൾക്കും അത് ഹറാമിൽ വീഴാനുള്ള കാരണമായി മാറിയിരിക്കുന്നു. അവന്റെ ദുനിയാവ് ഇസ്ലാഹിലായിട്ടില്ല, അല്ലെങ്കിൽ അവന്റെ ദുനിയാവ് സലാഹിലായിട്ടില്ല. കാരണം അവന്റെ ദുനിയാവിൽ ആ സമ്പാദ്യം അള്ളാഹുവിനെ അനുസരിക്കുന്നതിനല്ല അവനെ സഹായിക്കുന്നത്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിനാണ്. അവന്റെ ദുനിയാവ് ശരിയായിട്ടില്ല. നാലാമത്തെ കാര്യം, നല്ല ഭാര്യ, നല്ല മക്കള്, നല്ല കുടുംബക്കാർ, നല്ല വാഹനം, നല്ല വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് സ്വലാഹുദ്ദുനിയ, ദുനിയാവിന്റെ നന്മയിൽപ്പെട്ടതാണ്. അല്ല, ഈ മൂന്ന് കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. ഏത്? നല്ല ഭാര്യ, നല്ല വാഹനം, നല്ല വീട്, അത് ഒരാളുടെ ദുനിയാവിന്റെ ഭാഗ്യങ്ങളിൽ, സൗഭാഗ്യങ്ങളിൽ പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ നീ അവളെ നോക്കിയാൽ നിനക്ക് സന്തോഷം ഉണ്ടാവും, നീ അവളോട് കൽപ്പിച്ചാൽ അവളനുസരിക്കും, ഇതാണ് നല്ല ഭാര്യ. നല്ല വാഹനം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ നീ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നിന്നെ എത്തിക്കും, നീ ഉദ്ദേശിച്ച സമയത്ത് എത്തിക്കും. നല്ല വീട് എന്ന് പറഞ്ഞാൽ നിനക്ക് അതിൻ്റെ ഉള്ളിൽ വിശാലത ഉണ്ടാവും. ഇതാണ് നല്ല വീട്, നല്ല വാഹനം, നല്ല ഭാര്യ. അല്ലാതെ വലിയ വീടുണ്ടാവലല്ല, അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ വാഹനം ഉണ്ടാവലല്ല. واصلح لي اخرتي التي فيها معادي واصلح لي انك നന്നാക്കി തരണം ആഖിറത്തി എൻ്റെ ആഖിറത്ത് التي فيها معادي അതിലേക്കാണ് എൻ്റെ മടക്കം അതിലേക്കാണ് മആദി എന്ന് പറഞ്ഞാൽ മടക്കം സങ്കേതം തിരിച്ചുപോക്ക് ഞാൻ തിരിച്ചുപോകുന്നത് അല്ലാഹുവേ അങ്ങോട്ടാണ് എത്തിച്ചേരാനുള്ളത് ആഖിറത്തിലേക്കാണ് അത് എനിക്ക് നീ നന്നാക്കി തരണം ആഖിറത്തിൻ്റെ സലാഹ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ ഭയമുണ്ടാകാതിരിക്കുക പേടിയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുക മഹ്ഷറിൽ അള്ളാഹു തണല് നൽകുക സ്വറാത്തിൽ അള്ളാഹു ഉറപ്പ് നൽകുക അള്ളാഹുവിൻ്റെ മുന്നിൽ അവനെ അള്ളാഹു അവഗണിക്കാതിരിക്കുക സ്വർഗം ലഭിക്കുക ഇതൊക്കെയാണ് സലാഹു അൽ ആഖിറ ആഖിറത്ത് നന്നാവുക എന്ന് പറഞ്ഞാൽ ഇതാണ് നാ وَجَعَلِ الْحَيَاةَ زِيَادَةً لِي فِي كُلِّ خَيْرٍ وَجَعَلْ الله وَنِي آكَنَمْ الْحَيَاةَ جِيْوِدَمْ عند جِيْوِدَمْ الله وَنِي آكَنَمْ إِنْغَنَ يَاكَنَمْ وَجَعَلِ الْحَيَاةَ زِيَادَةً لِي يَنِكْ وَرْدَنَ وَاكِنِ الشَّيْكَنَمْ فِي كُلِّ خَيْرٍ يَلَّا نَنْمَغَلِلُمْ يَلَّا نَنْمَغَلِلُمْ وَرْدَنَ وَاكِي عَنْدَ حَيَاةً نِيَنِكْ مَاتَنَمْ എത്ര എനിക്ക് ഹയാത്ത് കിട്ടുന്നുണ്ടോ അതൊക്കെ ഖൈർ വർദ്ധിപ്പിക്കാനുള്ള വഴിയാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖൈറുൻ നാസ്, ആരാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല ആള്, ജനങ്ങളിൽ ഏറ്റവും നല്ല ആൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുട്ടിയുടെ മേലെ കൊണ്ടുവന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു, മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു, ആരുടെ വയസ്സ് വർദ്ധിക്കുകയും അവന്റെ പ്രവർത്തനം നന്നാവുകയും ചെയ്തോ അവനാണ് ഏറ്റവും നല്ല ആള്. കുറെ വയസ്സ് ജീവിക്കാൻ പറ്റി, ആ വയസ്സ് അള്ളാഹനുസരിച്ചുണ്ടായി. എന്താ അതിന്റെ അർത്ഥം? അവന് കൂടുതൽ മൻസിലത്തുണ്ട്, കൂടുതൽ സ്ഥാനമുണ്ട്, കൂടുതൽ നോമ്പ്, കൂടുതൽ നിസ്കാരം, കൂടുതൽ ഇബാദത്ത്. ഒരിക്കൽ മസ്ജിദ് നബിയിൽ മുദരിസായ ഒരു ഷെയ്ഖ്, അദ്ദേഹത്തിന് 50 വയസ്സായപ്പോ പറഞ്ഞു, അള്ളാഹു എനിക്കൊരു 50 വയസ്സ് കൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം. അപ്പോൾ മുന്നിലിരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടു, ഇനി 50 വയസ്സ്, 100 വയസ്സ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ചോദിച്ചുകൂടാ? 100 വയസ്സ് അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യണം, അള്ളാഹിന്റെ ദീന് പ്രചരിപ്പിക്കണം എന്ന ആഗ്രഹമാണ് ഉള്ളത് എങ്കിൽ അത് ഖൈറാണ്. അതുകൊണ്ട് ആയുസ്സിനു വേണ്ടി ചോദിക്കാം, ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചോദിക്കാം. ആർക്ക് ചോദിക്കാം? ഇബാദത്തുകൾ അധികരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവൻ. അതുകൊണ്ട് ആയുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കാം, നന്മകൾ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി, അവരാ നന്മകളിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടി. കാരണം അവന് കൂടുതൽ ഖൈറാണ്, കൂടുതൽ നന്മയാണ്. അതുകൊണ്ട് വജ്അലിൽ ഹയാത സിയാദത ലീ ഫീ കുല്ലി ഖൈർ, എല്ലാ നന്മകളിലും അല്ലാഹുവെ എന്റെ ഹയാത്ത് എനിക്ക് നന്മകളിലുള്ള വർദ്ധനവാക്കി നിശ്ചയിക്കണം. വജ്അലിൽ മൗത റാഹത ലീ മിൻ കുല്ലി ശർ. സുബ്ഹാനല്ലാഹ്. വജ്അലിൽ മൗത, അല്ലാഹുവെ മരണത്തെ എനിക്ക് വേണ്ടി നീ എങ്ങനെയാക്കണം? റാഹത ലീ മിൻ കുല്ലി ശർ, എല്ലാ ഷറുകളിൽ നിന്നുമുള്ള റാഹത്തായി, എല്ലാ ഷറുകളിൽ നിന്നും എനിക്ക് റാഹത്ത് കിട്ടുന്ന ദിവസം ഏതാണ്? എന്റെ മരിക്കുന്ന ദിവസമാണ്. ഷറില്ലാത്തൊരു ദിവസം ദുനിയാവിൽ ഉണ്ടാവില്ല. ഒരിക്കൽ ഈ ഗ്രന്ഥം രചിച്ച ഷെയ്ഖ് അബ്ദുർ റസാഖ്, അദ്ദേഹത്തിന്റെ ദർസിൽ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സദസ്സിലിരിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ ഫോൺ വന്നു. അപ്പൊ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാര്യയുടെ പ്രയാസം, ഭാര്യനെ കൊണ്ടുള്ള പ്രയാസമാണ്, ഭാര്യനെ കൊണ്ടുള്ള പ്രയാസം. അപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഷെയ്ഖ് ആവർത്തിച്ച് അയാളോട് തിരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, ദുനിയാവിൽ മോനെ, ഷെയ്ഖ് വളരെ പ്രായമുള്ള ആളാണ്, ദുനിയാവിൽ മോനെ ഒരിക്കലും ഹൂറുലായ്മ നിനക്ക് കിട്ടില്ല, പ്രശ്നമുള്ള ആൾക്കാരെ കിട്ടുള്ളൂ, കുറച്ച് പ്രശ്നങ്ങളും കുറവുകളൊക്കെ ആർക്കും ഉണ്ടാവും. ഷറിൽ നിന്ന് മുക്തമായ ജീവിതം നിനക്ക് കിട്ടണോ, മരണത്തിന് ശേഷം കിട്ടും ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകിയ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൂടെ ഒരിക്കൽ ഒരു ജിനാസ കൊണ്ടുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നോക്കിയിട്ട് പറഞ്ഞു, മുസ്തരീഹുൻ ഔ മുസ്തറാഹു മിൻ, മുസ്തരീഹ്, ഒന്നല്ലെങ്കിൽ ഔ മുസ്തരീഹാൻ, അവന് ഇപ്പൊ റാഹത്തുണ്ട്, അല്ലെങ്കിൽ ഔ മുസ്തറാഹു മിൻഹു, അല്ലെങ്കിൽ അവനെ കൊണ്ട് മറ്റാൾക്കാർക്ക് റാഹത്തുണ്ട്. രണ്ടാലൊരവസ്ഥയിലാണ്, ഒന്നല്ലെങ്കിൽ അവനെ റാഹത്തിലായിട്ടുണ്ട്, അല്ലെങ്കിൽ അവനെ കൊണ്ട് മറ്റുള്ളവർ റാഹത്തിലായിട്ടുണ്ട്. സഹാബികൾ ചോദിച്ചു, മൽ മുസ്തരീഹു വമൽ മുസ്തറാഹു മിൻ, എന്താണ് അള്ളാഹുവിന്റെ റസൂലെ പറഞ്ഞതിന്റെ ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അബ്ദുൽ മുഅ്മിൻ യസ്തരീഹു മിൻ നസബി ദുനിയ വതഅബി വഅദാഹ ഇലാ റഹ്മത്തില്ലാഹ്. ഒരു മുഅ്മിനായ അടിമ, അവൻ മരിക്കുന്നതോടുകൂടി ദുനിയാവിന്റെ ക്ഷീണത്തിൽ നിന്ന്, ദുനിയാവിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക്, ആ റാഹത്തിലേക്ക് അവൻ പോയി കഴിഞ്ഞു. അവന്റെ അവസാനത്തിൽ ഇനി അവന് പണിയില്ല, ഇനി അവന് വെറും ആസ്വാദനം മാത്രമാണ്, ആസ്വദിക്കുക, അനുഭവിക്കുക, സുഖിക്കുക, ഇത് മാത്രം, ഒരു പണിയില്ല. എന്നാൽ വൽഅബ്ദുൽ ഫാജിർ, തമ്മാടിയായ ഒരു അടിമ, യസ്തരീഹു മിൻഹുൽ ഇബാദു വൽ ബിലാദു വശ്ശജറു വദ്ദവാബ്, ഒരു തമ്മാടിയായ ഒരുത്തൻ, അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യത്തിൽ മനുഷ്യന്മാർക്ക് ആശ്വാസം, മരങ്ങൾക്ക് ആശ്വാസം, കല്ലിന് ആശ്വാസം, മൃഗങ്ങൾക്കും ആശ്വാസം, അവൻ ചത്തല്ലോ എന്ന് ആൾക്കാർ പറയണം. അതേപോലെ തന്നെ ആയിരിക്കും കല്ലുകളും മരങ്ങളും മൃഗങ്ങളും. കാരണം എന്താ, ഒരു തെമ്മാടി എന്ന് പറഞ്ഞാൽ ദുനിയാവ് ഒന്നാകെ നശിപ്പിക്കുന്നതാണ് തെമ്മാടി. അവനെ കൊണ്ട് ആൾക്കാർക്ക് ഉപദ്രവം, മനുഷ്യന്മാർക്ക് ഉപദ്രവം, മരത്തിന് ഉപദ്രവം, എല്ലാത്തിനും ഉപദ്രവമായിരിക്കും. അവൻ പോലും അറിയാതെ ചിലപ്പോൾ ഉപദ്രവിക്കുന്നുണ്ടാവും. എന്നാൽ ഒരു മുഅ്മിൻ സുബ്ഹാനല്ലാഹ്, അവൻ ഒരു ഒരു മൃഗത്തെ അറക്കുന്നുണ്ടെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഫലിയുറിഹ്ദബിഹതഹ്, അവൻ അവന്റെ അറക്കാൻ പോകുന്ന മൃഗത്തിന് റാഹത്ത് കൊടുക്കട്ടെ, അതിനെ ആശ്വസിപ്പിക്കട്ടെ, തലയിൽ തലോടട്ടെ. വലിയുഹിദ്ദ ശഫ്റതഹ്, അവൻ അവന്റെ കത്തി മൂർച്ച കൂട്ടട്ടെ. നോക്ക് നിങ്ങൾ, ഒരു അവരെ മൃഗത്തിന് അറക്കാൻ പോകുന്നതിന് മുൻപ് ഒരു മുഅ്മിൻ ഇങ്ങനെയാണ്. അവൻ മരിച്ചാൽ അവന് റാഹത്താണ്, കാഫിർ മരിച്ചാൽ അവനിൽ നിന്ന് ജനങ്ങൾക്ക് റാഹത്താണ്. അപ്പോൾ അല്ലാഹു വജഅലിൽ മൗത റാഹത ലി മിൻ കുല്ലി ശർ, എത്ര അർത്ഥവത്തായ ദുആ ആണത്. അള്ളാഹുവെ, മരണം എനിക്ക് റാഹത്താക്കണേ. ഒരാളുടെ പ്രയാസമില്ല, ഒരാളെ കുറ്റം പറച്ചിൽ കേൾക്കണ്ട, ഒരാളുടെയും പിന്നെ മുഖത്തെ കറുപ്പിക്കൽ കേൾക്കാനുണ്ട്. ഇനി മലക്കുകളുണ്ട്, അവന്റെ അമാലുകളുണ്ട്, സ്വർഗത്തിലേക്ക് തുറന്നു വെച്ച വാതിലുണ്ട്. സുബ്ഹാനല്ലാഹ്, അയാൾക്ക് അതിനേക്കാൾ വലിയ അമ്മത്ത് വേറെ എന്തുണ്ട്? അപ്പോൾ അതാണ് ഇവിടെ ഒരാൾ ചോദിക്കുന്നത്. അല്ലാഹു തആല ആലം.
اللهم صرف القلوب صرف قلوبنا على طاعتك رواه مسلم.
اللهم مصرف القلوب صرف قلوبنا على طاعتك. اللهم الله هو مصرف القلوب. مصرف എന്ന് പറഞ്ഞാൽ മാറ്റി മറിക്കുന്നവൻ എന്നാണ്. ഖൽബിന് ആ പേര് കിട്ടിയത് തന്നെ മാറി മറിയുന്നത് എന്ന അർത്ഥത്തിലാണ്. ഖൽബ് എന്ന വാക്ക് തന്നെ അറബി ഭാഷയിൽ ആ പദത്തിൽ നിന്നാണ് അത് വരുന്നത്. അള്ളാഹുമ്മ മുസറിഫൽ ഖുലൂബ്, ചില റിവായത്തുകളിൽ മുഖല്ലിബൽ ഖുലൂബ്, അള്ളാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ്. മുസറിഫൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതുപോലെ ഖുലൂബുൽ ഇബാദി ബൈന ഉസ്ബുഐനി മിൻ അസാബിഇ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ ഹൃദയങ്ങളുള്ളത്, ഒരൊറ്റ ഹൃദയം പോലെ. യസ്റിഫുഹ കൈഫ ഷാ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ അതിനെ മാറ്റിമറിക്കും. അല്ലെ, എത്ര മനുഷ്യന്മാര്, അല്ല നമ്മൾ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മുടെ കൽബിൽ അല്ലേ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒറ്റയടിക്കത് മാറി. അല്ലേ, ചില ആളുകൾ അവരെ കഴിഞ്ഞ വർഷങ്ങളിൽ അവരെ കാണാതെ ഒരു മാസം കഴിഞ്ഞു പോവുക എന്നുള്ളത് നമുക്ക് പ്രയാസമാണ്. ഒരു വർഷം കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് അവനെ ഒരു നിമിഷമെങ്കിലും കാണാന്നുള്ളതാണ് ഇപ്പൊ പ്രയാസം. കൽബ് മാറുന്നതിന്റെ രൂപമാണ് അത്. അല്ലെ, ഏറ്റവും അടുത്ത് നിന്ന ആള് ഏറ്റവും അകലെ, ഇന്ന് ഏറ്റവും അകലെ നിന്നിരുന്ന ആൾക്കാരോ അവർ ചിലപ്പോൾ അടുത്തായിട്ടുണ്ടാവും. കൽബ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും, ഹൃദയം വേഗം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ദുനിയാവിന്റെ കാര്യങ്ങളിൽ വരെ അതങ്ങനെയാണ്. അല്ലെ, നമ്മുടെ അഭിപ്രായങ്ങൾ നിലപാടുകൾ ഒക്കെ പെട്ടെന്ന് മാറും. അപ്പോൾ ദീനോ, അല്ലാഹുമ്മ മുസറിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ, സ്വറിഫ് ഖുലൂബന അലാ ത്വാഅതിക, അള്ളാഹുവേ നിന്നെ അനുസരിക്കുന്നതിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മാറ്റണേ. സ്വറിഫ്, നീ മാറ്റണേ ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ, അലാ ത്വാഅതിക, നിന്നെ അനുസരിക്കുന്നതിൽ. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന ദുആകളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന ദുആകളിലൊന്നാണ്. നേരത്തെ നമ്മൾ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു. മനുഷ്യൻ അവന്റെ ഹിദായത്ത് ഏറ്റവും വിലയുള്ളതായി കാണാം. നോക്കൂ നിങ്ങൾ, ഹിദായത്തിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവണോ? സൂറത്തുൽ ഫാത്തിഹ നോക്കിയാൽ മതി. ഒരു മനുഷ്യൻ മുസ്ലിമായത് മുതൽ അവൻ മരിക്കുന്നതുവരെ ദിവസം എത്ര തവണയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിപ്പിക്കുന്നത്? ആ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഹിദായത്തിന്റെ വില മനസ്സിലാവും. അല്ലെ, നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടില്ലേ? നിങ്ങൾക്കൊരു തെളിവ് പോലും വേണ്ടതില്ലാത്ത വണ്ണം മനസ്സിലാകുന്ന കാര്യങ്ങൾ ലോകത്ത് എത്രയോ മനുഷ്യന്മാർക്ക് ആയിരം തെളിവ് കാണിച്ചു കൊടുത്താലും മനസ്സിലാവുന്നില്ല. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്ന കാര്യം. നമുക്കൊരു തെളിവ് അതിന് ആവശ്യമില്ല, അത്രമാത്രം നമുക്കത് വ്യക്തമാണ്. സൂര്യൻ ഉദിച്ചതുപോലെ പ്രകടമായ കാര്യമാണ് അള്ള ഉണ്ട് എന്നുള്ള കാര്യം, റബ്ബ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. അള്ളാഹു പറഞ്ഞു ഹഖ്ഖു മിസ്ല മാ അന്നകും തൻതഖൂൻ, നിങ്ങൾ സംസാരിക്കുന്ന എത്ര സത്യമാണ് അതുപോലെ സത്യം. എന്നാൽ ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, അവരോട് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവണം. എങ്ങനെയാണ് ഇത് മാറുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ് കൽബുകളുള്ളത്. അല്ലെ? ചിലപ്പോ അവർ നമ്മളെ നോക്കിട്ട് പറയും, നീ എന്തൊരു പൊട്ടനാണ്. നമ്മൾ അവരെ നോക്കിട്ട് പറയും, നീ എന്തൊരു കുട്ടിയാണ്. അല്ലേ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കയ്യിലാണ് ഹൃദയങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ദുആകളിൽ ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കിയത് ധാരാളമായി അധികരിപ്പിക്കുക. വല്ലാഹു തആല അഅലം. നാം